പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യോഹന്നാനിന്റെ സുവിശേഷം അധ്യായം 12 തിരുവചനങ്ങൾ 1 മുതൽ 8 വരെ. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബെഥാനിയയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. അവർ അവന് അത്താഴമൊരുക്കി. മാർത്ത പരിചരിച്ചു. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറുമുണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിയൻ സുഗന്ധതൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദേനാറേക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവനിത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നതുകൊണ്ടല്ല, പ്രത്യുത അവനൊരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിൽ ആയിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നതുകൊണ്ടുമാണ്. യേശു പറഞ്ഞു, അവളെ തടയേണ്ട, എൻ്റെ ശവസംസ്കാരത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രർ എപ്പോഴും നിങ്ങളോടുകൂടിയുണ്ട്, ഞാനെപ്പോഴും നിങ്ങളോടൊത്തുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കുരിശ് ധ്യാന വിഷയമാക്കുകയാണ്. കുരിശിൻ്റെ രക്ഷാകര സന്ദേശം ഗ്രഹിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നടത്തുന്നത്. ഇതുവരെ കുരിശിനെക്കുറിച്ച് പൊതുവായിട്ടുള്ള പഠനങ്ങളാണ് നമ്മൾ നടത്തിയത്. ഇന്ന് ഈ കുരിശ് മരണത്തിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക്, പ്രത്യേകിച്ചും സുവിശേഷത്തിൽ നൽകുന്ന പീഡാനുഭവ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ ശ്രമിക്കുകയാണ്. 4 സുവിശേഷകന്മാരും യേശുവിൻ്റെ പീഡാനുഭവ ചരിത്രം വിവരിക്കുന്നുണ്ട്. ആ 4 വിവരണങ്ങളും തമ്മിൽ വളരെയേറെ സാമ്യവുമുണ്ട്. യേശുവിൻ്റെ പരസ്യജീവിതത്തെ അവതരിപ്പിക്കുന്ന, യേശുവിൻ്റെ പ്രബോധനങ്ങളെ അവതരിപ്പിക്കുന്ന ഭാഗങ്ങളിൽ 4 സുവിശേഷന്മാരും തമ്മിൽ പലപ്പോഴും വലിയ വ്യത്യാസങ്ങൾ കാണാം. സംഭവങ്ങൾ അവതരിപ്പിക്കുന്ന കാലക്രമത്തിൽ, ഓരോ സംഭവം തന്നെ വിവരിക്കുന്ന രീതിയിൽ, ആ സംഭവവുമായി ബന്ധപ്പെടുത്തി കൊടുക്കുന്ന പ്രബോധനങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിൽ ഒക്കെ വ്യത്യാസം കാണും. ഓരോ സുവിശേഷകനും തനതായ രീതിയിലാണ് യേശുവിൻ്റെ ജീവിതത്തെയും പ്രബോധനങ്ങളെയും അവതരിപ്പിക്കുക. പക്ഷേ പീഡാനുഭവവുമായി ബന്ധപ്പെടുത്തി ഉള്ള വിവരണങ്ങൾ എല്ലാ സുവിശേഷങ്ങളിലും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. സംഭവ പരമ്പരകൾ കൃത്യമായ ഒരേ ക്രമത്തിൽ തന്നെ അവതരിപ്പിക്കുന്നു. ഓരോ സംഭവത്തിൻ്റെയും വിവരണങ്ങളിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പൊതുവെ കരുതപ്പെടുക, ആദ്യം എഴുതപ്പെട്ട സുവിശേഷം. മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ഈ ക്രമം ഏറ്റവും ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നതും ബാക്കിയുള്ള സുവിശേഷങ്ങളും ഈ ക്രമം തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് പൊതുവെ വ്യാഖ്യാതാക്കൾ കരുതുന്നത്. സുവിശേഷങ്ങളുടെ രചനയിൽ ആദ്യമേ രൂപപ്പെട്ടതും ഈ പീഡാനുഭവ ചരിത്രമാണ് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ചില വ്യാഖ്യാതാക്കൾ പറയാറുണ്ട്, മർക്കോസ് എഴുതിയ സുവിശേഷം, പ്രത്യേകിച്ചും ഈ മർക്കോസ് എഴുതിയ സുവിശേഷം ഒരു പീഡാനുഭവ ചരിത്രത്തിൻ്റെ വിവരണമാണ്. ദീർഘമായ രാമുഖത്തോടുകൂടിയ പീഡാനുഭവ ചരിത്രം, എ പാഷൻ നറേറ്റീവ് വിത്ത് എ ലോങ് ഇൻട്രൊഡക്ഷൻ എന്നാണ് പൊതുവെ മർക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പറയുക. അപ്പോൾ സുവിശേഷത്തിൻ്റെ കാതലായി, കേന്ദ്രമായി 4 സുവിശേഷകന്മാരും എടുത്തു കാണിക്കുന്നത് ഈ പീഡാനുഭവ ചരിത്രമാണ്. ബാക്കിയെല്ലാം ഇതിലേക്ക് നയിക്കുന്നു, ബാക്കിയെല്ലാം ഇതിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കുന്നു എന്ന് പൊതുവെ കരുതാനാവും. അപ്പോൾ 4 സുവിശേഷങ്ങളിലും പീഡാനുഭവ ചരിത്രം വിവരിക്കുന്നുണ്ട്. പക്ഷേ 4 സുവിശേഷങ്ങളും പീഡാനുഭവ ചരിത്രം വിവരിക്കുമ്പോൾ ഈ പീഡാനുഭവത്തിലൂടെ കടന്നുപോകുന്ന യേശുവിൻ്റെ വ്യക്തിത്വത്തിന്, യേശുവിൻ്റെ പ്രതികരണത്തിന് കൊടുക്കുന്ന ഊന്നലുകളിൽ കുറേയെല്ലാം വ്യത്യാസങ്ങൾ കാണും. ഉദാഹരണത്തിന്, മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ പീഡാനുഭവത്തിലൂടെ കടന്നുപോകുന്ന യേശുവിനെ മനുഷ്യപുത്രനായിട്ടാണ് അവതരിപ്പിക്കുക. സഹനത്തിലൂടെ കടന്നു പോകുന്ന, മനുഷ്യൻ്റെ എല്ലാ യാതനകളും വേദനകളും അതിൻ്റെ പൂർണ്ണതയിൽ, പാരമ്യത്തിൽ ഏറ്റെടുക്കുന്ന ഒരു മനുഷ്യനായി, മനുഷ്യപുത്രനായി യേശുവിനെ മർക്കോസ് അവതരിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ എല്ലാ വേദനകളും സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ആ വേദനകളിൽ നിന്ന് മനുഷ്യന് മോചനം നൽകുന്നവനാണ് യേശുവിൻ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പീഡാനുഭവ ചരിത്രത്തിൽ മനുഷ്യപുത്രൻ, സഹിക്കുന്ന മനുഷ്യപുത്രൻ. അപ്പോഴും സഹനത്തിന് വലിയ പ്രാധാന്യം മർക്കോസ് എടുത്ത് കാണിക്കുന്നതായിട്ട് കാണും. അതിൻ്റെ വെളിച്ചത്തിലാണ് അവസാനം ഇപ്രകാരം മരിക്കുന്നത് കണ്ടുകൊണ്ട് ശതാധിപൻ പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ സഹനവും മരണവും വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരു സംഭവമായി മർക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഈ സഹനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം മറ്റൊരു വിഷയത്തിനാണ് ഊന്നൽ കൊടുക്കുന്നതെന്ന് തോന്നുന്നു. യഹൂദർ തിരസ്കരിച്ച യഹൂദരുടെ രാജാവാണ് യേശു. യേശു മിശിഹ രാജാവാണ്, വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ്. അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തു എന്ന സംബോധനയോടുകൂടി ആരംഭിക്കുന്ന സുവിശേഷം പീഡാനുഭവ ചരിത്ര വിവരണത്തിൽ യഹൂദർ തിരസ്കരിക്കുന്ന യഹൂദരുടെ രാജാവ് എന്ന ആശയത്തിന് ഊന്നൽ കൊടുക്കുന്നതായിട്ട് കാണും. പ്രത്യേകമായൊരു ഊന്നൽ. അതുകൊണ്ട് തന്നെയാണ് പീലാത്തോസിൻ്റെ അരമനയുടെ മുമ്പിൽ അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ എന്ന് യഹൂദർ ഒന്നടങ്കം ആർത്ത് അട്ടഹസിക്കുന്നത്. അതുപോലെ തന്നെ യേശുവിനെ സംസ്കരിച്ചതിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കരുത് എന്ന് നിർബന്ധപൂർവ്വം യേശുവിൻ്റെ ശവകുടീരത്തിന് മുദ്ര വയ്ക്കുന്നതും അതിന് കാവൽ ഏർപ്പെടുത്തുന്നതും യഹൂദ നേതാക്കന്മാരാണ്. യേശു ഉത്ഥാനം ചെയ്തെന്ന് മനസ്സിലായിട്ടും അത് അതിനെതിരെ ഒരു നുണ പറഞ്ഞു വരത്താൻ പ്രേരിപ്പിക്കുന്ന നേതാക്കന്മാരാണ്. മനഃപൂർവ്വം യേശുവിനെ തിരസ്കരിക്കുകയും വധിക്കുകയും മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റക്കാരെ നിഷേധിക്കുകയും ചെയ്യുന്ന യഹൂദർ തിരസ്കരിച്ച യഹൂദരുടെ രാജാവ് ദാവീദിൻ്റെ പുത്രൻ യേശു എന്ന ആശയത്തിന് മത്തായി ഊന്നൽ നൽകുന്നത് കാണും. അതോടൊപ്പം യേശുവിൻ്റെ ഈ മരണത്തെ ഒരു യുഗാന്ത സംഭവമായി, ഒരു യുഗം അവസാനിക്കുകയും ഒരു പുതിയ യുഗം ആരംഭിക്കുകയും ചെയ്യുന്നതിൻ്റെ സൂചനയായും മത്തായി എടുത്തു കാണിക്കുന്നുണ്ട്. അതാണ് ഭൂമി കുലുക്കവും കല്ലറകൾ തുറക്കുന്നതും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതുമൊക്കെ മത്തായി രേഖപ്പെടുത്തുമ്പോൾ യേശുവിൻ്റെ മരണത്തോടുകൂടി പഴയ യുഗം അവസാനിക്കുന്നു, ഒരു പുതിയ യുഗം ആരംഭിക്കുന്നു. അങ്ങനെ ഒരു അപ്പോക്കലിപ്റ്റിക് ശൈലിയിൽ യേശുവിൻ്റെ മരണത്തെ ചിത്രീകരിക്കാനായിട്ട് മത്തായി പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണാം. ലൂക്ക എഴുത സുവിശേഷത്തിലേക്ക് വരുമ്പോഴേക്കും യേശുവിൻ്റെ പീഡാനുഭവ ചരിത്രത്തിൽ ഊന്നൽ കൊടുക്കുന്നത് യേശുവിൻ്റെ നിഷ്കളങ്കതയ്ക്കാണ്. കുറ്റമില്ലാത്തവനായ നിഷ്കളങ്കനായ യേശുവിനെ അവർ വധിക്കുന്നു. അതോടൊപ്പം യേശുവിൻ്റെ കാരുണ്യം, പാപികളോടുള്ള സ്നേഹം, രക്ഷകനായ യേശു, പാപികൾക്ക് മോചനം നൽകുന്നവൻ, കരുണയുള്ളവൻ, ഇങ്ങനെയുള്ള വശങ്ങൾക്ക് ലൂക്ക ഊന്നൽ കൊടുക്കുന്നതായിട്ട് കാണും. ഗെത്സെമനിയിൽ വെച്ച് ശിഷ്യന്മാരിൽ ഒരാൾ വാളെടുത്ത് വെട്ടുകയും പ്രധാന പുരോഹിതൻ്റെ സേവകൻ്റെ ചെവി ഛേദിക്കുകയും ചെയ്യുമ്പോൾ അവനെ സുഖപ്പെടുത്തുന്നതായിട്ട് ലൂക്ക മാത്രമാണ് രേഖപ്പെടുത്തുക. കുരിശി തറച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞ കള്ളന് രക്ഷ വാഗ്ദാനം ചെയ്യുകയും ഇന്ന് നീ എന്നോടുകൂടി പറദീസാരായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. അപ്പോഴേ ലൂക്കായുടെ സുവിശേഷത്തിൽ കരുണയുടെ മൂർത്തിമത് ഭാവം, ദൈവത്തിൻ്റെ കാരുണ്യം അതിൻ്റെ പൂർണ്ണതയിൽ പ്രകടമാകുന്ന സംഭവം, ദൈവം നൽകുന്ന രക്ഷ, രക്ഷകൻ എന്ന ആശയത്തിന്, അതോടൊപ്പം തിരസ്കരിക്കപ്പെടുന്ന പ്രവാചകൻ, രക്തസാക്ഷിയായി തീരുന്ന പ്രവാചകൻ, കുറ്റമില്ലാത്തവനായ യേശു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലൂക്ക ഊന്നൽ നൽകുന്നതായിട്ട് കാണും. ഒരേ സംഭവങ്ങൾ തന്നെ വിവരിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കൊടുക്കുന്ന ഊന്നൽ വേറെയാണ്. യോഹന്നാനും ഈ സംഭവങ്ങൾ തന്നെ രേഖപ്പെടുത്തുന്നു. പക്ഷേ രേഖപ്പെടുത്തുമ്പോൾ ചില സംഭവങ്ങൾ തിരഞ്ഞെടുക്കുകയും പ്രത്യേകമായി ഊന്നലുകൾ നൽകുകയും ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആരംഭം മുതൽ അവസാനം വരെ യേശുവാണ് എല്ലാ കാര്യങ്ങളും നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. അവിടെ പടയാളികളുമായി യൂദാസ് വന്ന് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ യേശു ഈ ഒറ്റിക്കൊടുക്കലിന് വേണ്ടി കാത്തു നിൽക്കുന്നില്ല. യേശു തന്നെയാണ് മുന്നോട്ട് ചെന്ന് പടയാളോട് ചോദിക്കുക, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അങ്ങനെ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ശിഷ്യന്മാർ ഒളിച്ചോടിപ്പോകുന്നതായിട്ട് യോഹന്നാൻ പറയുന്നില്ല. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. അപ്പോൾ യേശുവാണ് കമാൻഡ് ചെയ്യുക, യേശുവാണ് എല്ലാ കാര്യങ്ങളും നയിക്കുന്നത്. അപ്പോൾ ആരംഭം മുതൽ അവസാനം വരെ പരിപൂർണമായ അധികാരത്തോടു കൂടിയാണ് യേശു പ്രവർത്തിക്കുക. അപ്പോൾ യേശുവിൻ്റെ മരണം ഒരു ശിക്ഷാവിധിയായിട്ടല്ല കാണുന്നത്, യേശുവിൻ്റെ മരണം ഒരു ബലിയർപ്പണം അല്ല പിതാവിൻ്റെ അടുക്കിലേക്കുള്ള കടന്നുപോകലാണ്. അങ്ങനെയാണ് ആരംഭിക്കുന്നത്. പിതാവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ട സമയമായി എന്നവൻ മനസ്സിലാക്കി ഈ ഭൂമിയിൽ തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അപ്പോഴേ യേശുവിൻ്റെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് യേശുവിൻ്റെ ഈ പീഡാനുഭവ മരണവും. മാത്രമല്ല അത് യേശു പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകലാണ്, അതൊരു ഉയർത്തപ്പെടലാണ്. മറ്റു സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ വേദനയ്ക്കും ദുഃഖത്തിനും പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇവിടെ മഹത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. യേശുവിൻ്റെ കുരിശ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മഹത്വത്തിൻ്റെ അടയാളമാണ്. കുരിശ് യേശുവിൻ്റെ സിംഹാസനമായി ചിത്രീകരിക്കപ്പെടുന്നു. അപ്പോഴ് ഇങ്ങനെ ഒരേ സംഭവം വ്യത്യസ്തമായ രീതിയിൽ നാല് സുവിശേഷന്മാർ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ നാലും കൂടി ഒരുമിച്ചെടുക്കുമ്പോഴാണ് കുരിശിൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും അർത്ഥം പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കാനാവുക. ഒരു പ്രഭാഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശദീകരിക്കാവുന്നതല്ല ഈ സംഭവങ്ങളെല്ലാം, പക്ഷേ ചുരുക്കമായി ഒന്ന് കടന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ പീഡാനുഭവ ചരിത്രം 7 ഭാഗങ്ങളായി നമുക്ക് തിരിച്ച് വിശദീകരിക്കാനായിട്ട് സാധിക്കും. സമാന്തര സുവിശേഷങ്ങൾ വളരെ വ്യക്തമായിട്ടും യേശുവിൻ്റെ പീഡാനുഭവം തുടങ്ങുന്നത് ബെഥാനിയായിലെ തൈലാഭിഷേകത്തോടുകൂടിയാണ് എന്ന് പറയുന്നുണ്ട് മത്തായിയും മർക്കോസും ലൂക്കായും. തൈലാഭിഷേകത്തിന് ശേഷം വരുന്നത് യേശുവിൻ്റെ അന്ത്യത്താഴമാണ്. അപ്പോഴേ തൈലാഭിഷേകം തുടക്കമായിട്ടെടുത്താൽ അവസാനിക്കുന്ന യേശുവിൻ്റെ മരണവും ശവസംസ്കാരത്തോടുകൂടിയാണ്. ഇങ്ങനെ 7 സംഭവങ്ങളായി ഈ പീഡാനുഭവ ചരിത്രത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തേത് ബെഥാനിയായിലെ തൈലാഭിഷേകം. യോഹന്നാന്റെ സുവിശേഷത്തിൽ തൈലാഭിഷേകത്തിന് ശേഷം യേശു ജെറൂസലമിലേക്ക് ആഘോഷമായി പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറയും. പെസഹായ്ക്ക് 6 ദിവസം മുമ്പാണ് തൈലാഭിഷേകം നടന്നത് എന്ന് യോഹന്നാൻ പറയുന്നു. പെസഹായ്ക്ക് 2 ദിവസം മുമ്പാണ് തൈലാഭിഷേകം നടന്നതെന്ന് സമാന്തര സുവിശേഷന്മാരും പറയുന്നു. രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുക എളുപ്പമല്ല. ഇതിലേതാണ് കൃത്യമെന്ന് പറയാനും പ്രയാസമുണ്ട്. പക്ഷേ രണ്ടുപേരും രണ്ടൂന്നലുകളാണ് കൊടുക്കുക. പ്രത്യേകിച്ചും യോഹന്നാന്റെ സുവിശേഷത്തിൽ തൈലാഭിഷേകത്തിന് യേശുവിൻ്റെ ഒരു രാജകീയമായ അഭിഷേകമായി കാണാനും സാധിക്കും. ആകട്ടെ, അതിനെക്കുറിച്ച് അല്പം കഴിഞ്ഞ ശേഷം നമുക്ക് അറിയിക്കാം. ആദ്യത്തെ സംഭവം തൈലാഭിഷേകമാണ്. തൈലാഭിഷേകത്തിന് ശേഷം എടുത്തു കാണിക്കുന്ന പ്രധാന സംഭവം യേശുവിൻ്റെ പെസഹ ആഘോഷം. അവിടെയാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു, അവിടെയാണ് പൗരോഹിത്യം സ്ഥാപിക്കുന്നു. യേശു സ്വന്തം ശരീരവും രക്തവും ആഹാരമായി നൽകിക്കൊണ്ട് പാപമോചനത്തിനുള്ള ബലിയായി സ്വയം അവതരിപ്പിക്കുന്നത് പെസഹ ആഘോഷത്തിനാണ്. മൂന്നാമത്തെ സംഭവം ഗെത്സമനിയിലെ പ്രാർത്ഥന. ഗെത്സമനിയിലെ പ്രാർത്ഥനയും അവിടെ വെച്ച് നടക്കുന്ന അറസ്റ്റ്. ബന്ധിതനാവുന്നു യേശു, മൂന്നാമത്തെ സംഭവം. നാലാമത്തേത് വിചാരണയാണ്. വിചാരണ, രണ്ട് വിചാരണകൾ നടക്കുന്നുണ്ട്. പ്രധാനമായും എല്ലാ സുവിശേഷന്മാരും എടുത്തു കാണിക്കുന്നതാണ് ഈ രണ്ട് വിചാരണകൾ. ആദ്യത്തേത് മതാത്മകമായ വിചാരണയാണ്, സാൻഹെദ്രിൻ സംഘത്തിൻ്റെ മുമ്പിൽ ഉള്ള വിചാരണ. അപ്പോൾ മതാത്മകമായ വിചാരണ തന്നെ രണ്ട് ഘട്ടമായിട്ട് നടക്കുന്നതായിട്ട് കാണും. ആദ്യം അന്നാസിൻ്റെ മുമ്പിൽ ഒരു FIR തയ്യാറാക്കുന്ന പോലെ ഒരു പ്രാഥമിക അന്വേഷണം നടക്കുന്നു. അതിനുശേഷം കയ്യഫാസിൻ്റെ നേതൃത്വത്തിൽ സാൻഹെദ്രിൻ സംഘത്തിൻ്റെ മുമ്പിൽ വിശദമായ വിചാരണയും കുറ്റം വിധിക്കലും. അത് നാലാമത്തെ സംഭവമാണ്. അഞ്ചാമത്തേത് രാഷ്ട്രീയമായ വിചാരണ. ഇവിടെയും 3 ഘട്ടങ്ങളായിട്ടാണ് വിചാരണ നടക്കുക. ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് മത്തായി, മർക്കോസ്, യോഹന്നാൻ 3 സുവിശേഷന്മാരും പീലാത്തോസിന് മുമ്പ് നടക്കുന്ന വിചാരണ മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. പക്ഷേ ലൂക്ക അതിനിടയിൽ യേശുവിനെ ഹെരോദ്യസ് അന്തിപ്പാസിൻ്റെ അടുക്കിലേക്ക് അയക്കുകയും വീണ്ടും തിരിച്ചു വരികയും ചെയ്യുന്നതായിട്ട് കാണാം. രാഷ്ട്രീയമായ വിചാരണ. ആ രാഷ്ട്രീയമായ വിചാരണയ്ക്ക് ശേഷം 6ാമത്തെ ഘടകമായിട്ടെടുത്തു കാണിക്കുന്നത് യേശുവിൻ്റെ യാത്രയാണ്, കുരിശിൻ്റെ വഴി. പീലാത്തോസിൻ്റെ അരമനയിൽ നിന്ന് ഗാഗുൽത്ത വരെയുള്ള 1.5 കിലോമീറ്റർ ദീർഘിക്കുന്ന കുരിശിൻ്റെ വഴിയാണ് 6ാമത്തെ ഘട്ടം. 7ാമത്തെ സംഭവം യേശുവിൻ്റെ ക്രൂശീകരണവും മരണവും. അപ്പോൾ ഇങ്ങനെ ഏഴ് സംഭവങ്ങളായിട്ട് ഈ പീഡാനുഭവചരിത്രത്തെ എടുത്തു കാണിക്കാം. 8ാമത്തേത് യേശുവിൻ്റെ സംസ്കാരവുമാണ്. ഇത് ആദ്യത്തെ 3 സംഭവങ്ങൾ വളരെ ചുരുക്കമായിട്ട് നമുക്കത് കാണാനായിട്ട് ശ്രമിക്കാം. ആദ്യമേ എടുത്തു പറയുന്നത് യേശുവിൻ്റെ തൈലാഭിഷേകമാണ്. തൈലാഭിഷേകം 3 സുവിശേഷന്മാരാണ് രേഖപ്പെടുത്തുന്നത്. ബെഥാനിയായിലെ തൈലാഭിഷേകം, മത്തായി, മർക്കോസ്, യോഹന്നാൻ. ഈ 3 പേരും ഒരേ സംഭവം തന്നെയാണ് വിവരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടില്ല. അതിനു പകരം 7ാമത്തെ അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരു തൈലാഭിഷേകത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതൊരു പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ പാദത്തിൽ ഒന്ന് കരയുകയും കണ്ണീരുകൊണ്ട് പാദം കഴുകുകയും തലമുടി കൊണ്ട് പാദങ്ങൾ തുടയ്ക്കുകയും അതിനുശേഷം പാദത്തിൽ തൈലം പൂശുകയും ചെയ്ത സംഭവമാണ്. പാപിനി തൻ്റെ പശ്ചാത്താപത്തിൻ്റെ അടയാളമായി തനിക്ക് ലഭിച്ച പാപമോചനത്തിൻ്റെ നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുന്നതായി നടത്തിയ ആ തൈലാഭിഷേകം. അതും ബെഥാനിയായിലെ തൈലാഭിഷേകവുമായി ഒരു ബന്ധവുമില്ല വാസ്തവത്തിൽ. പക്ഷേ സഭാ പാരമ്പര്യത്തിൽ ഇതെല്ലാം കൂടി ഒന്നായി കാണുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ വിവരിക്കുന്ന പാപിനി തന്നെയാണ് യേശുവിൻ്റെ പാദത്തിൽ തൈലം പൂശിയതെന്നും ആ പാപിനി മറ്റാരുമല്ല മഗ്ദലേന മറിയമായിരുന്നുവെന്നും ഒക്കെയുള്ള വിവരണങ്ങൾ സഭാ പാരമ്പര്യത്തിൽ കാലക്രമത്തിൽ കടന്നു വന്നു. പക്ഷേ ഇതിനൊന്നിനും ബൈബിളിൻ്റെയോ ചരിത്രത്തിൻ്റെയോ യാതൊരു പിന്തുണയുമില്ല. അതുകൊണ്ട് ഇന്ന് സഭ ഇങ്ങനൊരു വിവരണം, വിശദീകരണം സ്വീകരിക്കുന്നുമില്ല. ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്ന തൈലാഭിഷേകമല്ല ഇവിടെ പരാമർശ വിഷയം. ഇത് യേശുവിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് ബെഥാനായിൽ വെച്ച് നടന്ന തൈലാഭിഷേകമാണ്. അത് ലാസറിൻ്റെ സഹോദരി മറിയമാണ് ഈ തൈലാഭിഷേകം നടത്തിയത് എന്ന് യോഹന്നാൻ പ്രത്യേകം പറയുന്നുമുണ്ട്. തൈലാഭിഷേകത്തെക്കുറിച്ച് മത്തായിയും മർക്കോസും ഒരേ രീതിയിൽ പറയുമ്പോൾ യോഹന്നാൻ പറയുന്നതിന് അല്പം വ്യത്യാസമുണ്ട്. മത്തായിയുടെയും മർക്കോസിൻ്റെയും സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ തലയിൽ തൈലം പൂശി എന്നാണ് പറയുന്നത്. അതൊരു വിരുന്നുകാരനെ സ്വീകരിക്കുന്ന ആതിഥേയൻ അതിഥിക്ക് നൽകുന്ന ഒരു സ്വീകരണത്തിൻ്റെ അടയാളമാണ് സുഗന്ധദ്രവ്യം തലയിൽ പൂശുന്നത്. അതേസമയം യോഹന്നാൻ്റെ സുവിശേഷ പ്രകാരം തലയിലല്ല, പാദത്തിലാണ് പൂശുക. ഇനി ഈ തൈലാഭിഷേകവുമായി ബന്ധപ്പെടുത്തി യൂദാസിൻ്റെ ഒരു വലിയ പ്രൊട്ടസ്റ്റ് കാണുന്നുണ്ട്. അത് യോഹന്നാനാണ് പറയുക, യൂദാസാണ് പറഞ്ഞത്. ശിഷ്യന്മാർ എതിർത്തു, എന്തുകൊണ്ട് ഇത്ര വലിയ നഷ്ടം, ഇങ്ങനെ ഒരു പാഴ്ചെലവ് എന്തിനെന്ന് ചോദിക്കുന്നു. വലിയ വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യമാണ് ആ സ്ത്രീ യേശുവിന് വേണ്ടി ചിലവഴിച്ചത്. എന്താണ് ഈ അഭിഷേകത്തിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് ഈ 3 സുവിശേഷന്മാരും ഇത്ര പ്രാധാന്യത്തോടു കൂടി ഈ തൈലാഭിഷേകം രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇവൾ ചെയ്ത ഈ കൃത്യം എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്ത് എല്ലായിടത്തും അറിയിക്കപ്പെടുമെന്ന് യേശു തന്നെ പറയുകയും അവളുടെ പ്രവർത്തനത്തെ ന്യായീകരിക്കുകയും ചെയ്യുന്നുമുണ്ട്. കൊടുക്കുന്ന അതിന് കാരണം യേശു പറയുന്നു, ഇവൾ ചെയ്തത് എൻ്റെ ശവസംസ്കാരത്തിനുള്ള ഒരുക്കമായിട്ടാണ്. തലയിൽ തൈലം പൂശുന്നത് അതിഥിയെ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമാണെങ്കിൽ, പാദങ്ങളിൽ തൈലം പൂശുന്നത് പ്രത്യേകിച്ചും മൃതശരീരത്തിൻ്റെ പാദങ്ങളാണ് തൈലം പൂശുക. അതുകൊണ്ടാണ് യേശു പറയുക, ഇതെൻ്റെ മരണത്തിന് വേണ്ടി, എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തതായിട്ട് അവൾ കരുതിക്കൊള്ളട്ടെ. ഇവിടെ വളരെ വ്യക്തമായ ഒരു സൂചനയുണ്ട്. യേശുവിനെ അഭിഷേകം ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ചും ഈ അഭിഷേകത്തിന് ശേഷം നടക്കുന്നത് യേശുവിൻ്റെ രാജകീയ പ്രവേശമാണ്. ജെറൂസലത്തേക്ക് കഴുതപ്പുറത്ത് രാജാവിനെ പോലെ യേശു എഴുന്നള്ളുന്നത് ഈ അഭിഷേകത്തിന് ശേഷമാണ്. അപ്പോൾ ഇതിനെ ഒരു രാജകീയ അഭിഷേകമായും വ്യാഖ്യാനിക്കാവുന്നതാണ്. യേശു മിശിഹായായി, മിശിഹ അഭിഷിക്തൻ എന്നാണ് അർത്ഥം, മിശിഹായായി അഭിഷേകം ചെയ്യപ്പെടും. പക്ഷേ യേശുവിൻ്റെ മിശിഹാത്വം അഥവാ ഈ രാജകീയമായ മിശിഹായുടെ അവസ്ഥ യാഥാർത്ഥ്യമാകുന്നത്, പൂർണ്ണമാകുന്നത് അവൻ്റെ മരണത്തിലൂടെയാണ്. അപ്പോഴും മരണത്തിനുള്ള ഒരുക്കമായി ചെയ്യുന്ന അഭിഷേകം യേശുവിനെ മിശിഹായായി പ്രഖ്യാപിക്കുന്നു. അത് ചെയ്തത് പുരോഹിതനല്ല, പ്രവാചകനുമല്ല, ഒരു സ്ത്രീയാണ്. യേശുവിൻ്റെ അഭിഷേകം നടക്കുന്നത് തലയിൽ തൈലം പൂശിക്കൊണ്ടല്ല, രാജാവിന് അഭിഷേകം ചെയ്യുന്നത് പുരോഹിതൻ അല്ലെങ്കിൽ പ്രവാചകൻ തലയിൽ തൈലം പൂശിക്കൊണ്ടാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഒരു സ്ത്രീ യേശുവിൻ്റെ പാദത്തിൽ തൈലം പൂശിക്കൊണ്ടാണ് ഈ അഭിഷേകം നടക്കുക. അപ്പോൾ മിശിഹായുടെ പാദങ്ങൾ അഭിഷേകം ചെയ്യുന്ന ഒരു സ്ത്രീക്ക് വലിയ പ്രാധാന്യം യേശു കൽപ്പിക്കുന്നുണ്ട്, യോഹന്നാൻ കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിനെ ഒരുക്കുകയാണ്. ഒരു സ്ത്രീയാണ് ഒരുക്കുന്നത് കൂടി പ്രസിദ്ധേയം. ആ ഒരുക്കുന്ന മറ്റൊന്നിനുമല്ല, മരണത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. കാനായിൽ വെച്ച് മറ്റൊരു സ്ത്രീ യേശുവിനെ ഒരുക്കി. യേശുവിൻ്റെ മഹത്വത്തിലേക്ക് ഉള്ള ആ യാത്രയുടെ തുടക്കത്തിൽ മറിയമെന്ന മറ്റൊരു സ്ത്രീ, അത് യേശുവിൻ്റെ അമ്മയായിരുന്നു, യേശുവിനെ ഒരുക്കുന്നുണ്ട്. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറയുമ്പോഴും അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് പരിചാരകന്മാരെ യേശുവിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുന്ന മറിയം യേശുവിനെ കുരിശിൻ്റെ വഴിയിലേക്ക് ഇറക്കി വിടുകയായിരുന്നു. ഇവിടെ മറ്റൊരു സ്ത്രീ യേശുവിൻ്റെ കുരിശു മരണത്തിന് തൊട്ടു മുമ്പായി തൈലാഭിഷേകം നടത്തിക്കൊണ്ട് യേശുവിൻ്റെ മരണത്തിന് ഒരുക്കുന്നതായി കാണാം. ഇതാണ് തൈലാഭിഷേകത്തിൻ്റെ മുഖ്യമായ അർത്ഥം, യേശുവിൻ്റെ മരണത്തിനുള്ള ഒരു ഒരുക്കമാണ്. പിന്നീട് മറ്റ് സുവിശേഷന്മാർ പറയും, തിടുക്കത്തിൽ അവനെ സംസ്കരിക്കേണ്ടി വന്നതുകൊണ്ട് അവർക്ക് തൈലം പൂശാനായിട്ട് സമയം കിട്ടിയില്ല. നേരെ മറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്ന നിക്കോദേമോസും അരിമത്ഥ്യക്കാരൻ ജോസഫും 100 റാത്തൽ സുഗന്ധതൈലം പൂശിയാണ് യേശുവിനെ സംസ്കരിക്കുന്നത്. അപ്പോൾ ഈ ബെഥാനിയായിലെ തൈലാഭിഷേകം യേശുവിനെ മിശിഹായായി അഭിഷേചിക്കുകയാണ്. പക്ഷേ ഈ മിശിഹ ആകുന്നത് മരണത്തിലൂടെയാണ് എന്ന് പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതീക്ഷകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു മിശിഹായാണ് ഇവിടെ വരുന്നത്. പാദങ്ങളിൽ തൈലം പൂശി സ്വീകരിച്ച് മിശിഹായി മുന്നോട്ട് പോകുന്ന യേശു, അത് മറിയത്തിൻ്റെ ഭാഗത്ത് നിന്ന് സമ്പൂർണ്ണമായൊരു സമർപ്പണത്തിൻ്റെ, പൂർണ്ണമായി താൻ സമ്പാദിച്ചതെല്ലാം അവിടെ അടിയറ വയ്ക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു. ഇത് യേശുവിന് വേണ്ടി ചെയ്ത വലിയ ഒരു ത്യാഗം അഥവാ ഒരു പ്രവാചക പ്രവൃത്തി, പ്രതീകാത്മകമായ പ്രവചനമായിരുന്നു ഈ തൈലം പൂശല്. രണ്ടാമത്തെ സംഭവം യേശുവിൻ്റെ അന്ത്യ അത്താഴമാണ്, പെസഹ ആഘോഷം. പെസഹ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശു ശിഷ്യന്മാരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത്. യേശു പറയും, നിങ്ങളോട് തീ പെസഹ ഭക്ഷിക്കാൻ ഞാൻ വളരെയേറെ ആഗ്രഹിച്ചു. തീവ്രമായ ഒരാഗ്രഹത്തിൻ്റെ ഫലമാണ് അവസാനത്തെ അത്താഴമെന്ന് പറയും, നിങ്ങളോടൊന്നിച്ച് ഭക്ഷിക്കുന്നതിന് വേണ്ടി. കാരണം ഈ പെസഹായിലൂടെ പെസഹായിക്ക് തന്നെ അർത്ഥം മാറുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന പെസഹ ആഘോഷം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നു പോകലിൻ്റെ ഓർമ്മയാചരിക്കലായിരുന്നു. ഇനിയും അതുപോലൊരു മോചനം കിട്ടുമെന്നുള്ള പ്രതീക്ഷ അതേറ്റു പറയലായിരുന്നു. അതെല്ലാം രാഷ്ട്രീയമായ പശ്ചാത്തലത്തിൽ ഒതുങ്ങി നിന്നു ആ പെസഹ ആഘോഷം. പക്ഷേ ഇവിടെ പെസഹായ്ക്ക് യേശു പുതിയൊരർത്ഥം കൊടുക്കുകയാണ്. അന്ന് പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിച്ചു, അതിലൂടെ ഇസ്രായേൽക്കാർക്ക് മരണത്തിൽ നിന്ന് അഥവാ ശാരീരികമായ മരണത്തിൽ നിന്ന് മോചനം കിട്ടി. ഓരോ തവണയും പെസഹ ആഘോഷിക്കുമ്പോൾ ദൈവം നൽകിയ വിമോചനത്തിൻ്റെ ഓർമ്മയാണ് അവരനുസരിച്ച് അനുസ്മരിച്ചിരുന്നത്. പക്ഷേ ഇതിന് ഇവിടെ യേശു ഒരു പുതിയ അർത്ഥം കൊടുക്കുന്നു. ഇനി അങ്ങോട്ട് ആടിനെ ബലിയർപ്പിച്ചുകൊണ്ടായിരിക്കില്ല പെസഹ ആഘോഷിക്കേണ്ടത്. ഇവിടെ പ്രതീകത്തിലൂടെ അർപ്പിച്ചിരുന്ന ബലി ഒരു യാഥാർത്ഥ്യമാവുകയാണ്. യേശു പെസഹ ആഘോഷിക്കുന്നത് തന്നെ തന്നെ ബലിയായി അർപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പവും വീഞ്ഞും രണ്ട് ഭാഗമായി ആശീർവദിച്ചു കൊടുക്കുന്നു, അപ്പമെടുത്ത് പങ്കുവെച്ചു കൊടുക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരം. പാനപാത്രമെടുത്ത് വാഴ്ത്തി പറയും, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന, പാപമോചനത്തിനു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാണ്. അപ്പോൾ പാപമോചനത്തിനു വേണ്ടി ചിന്തപ്പെടുന്ന രക്തം, പാപമോചനത്തിനു വേണ്ടി മുറിക്കപ്പെടുന്ന ശരീരം. അപ്പോൾ എന്ത് പെസഹ കുഞ്ഞാടിലൂടെ പെസഹ ആഘോഷത്തിലൂടെ എന്ത് പ്രതീകാത്മകമായി ഇതുവരെ ആചരിച്ചിരുന്നു, അത് ഇവിടെ ഒരു യാഥാർത്ഥ്യമായിത്തീരുന്നു. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ് നടക്കുക. എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളിത് ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇതിൻ്റെ ഓർമ്മ എന്നും നിലനിൽക്കണം. യേശുവിൻ്റെ ഈ അന്ത്യ അത്താഴത്തിൽ അവിടെ യേശു നൽകുന്നു മറ്റൊന്നുമല്ല, തന്നെ തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം, നിങ്ങളുടെ വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തം, യേശുവിൻ്റെ ഈ മരണം പ്രതീകാത്മകമായി അവതരിപ്പിച്ചുകൊണ്ട് പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ കുർബാന പുതിയ ഉടമ്പടിയുടെ ബലിയാണ്. പ്രതീകങ്ങളിലൂടെ നടക്കുന്ന ഈ ബലി, പ്രതീകത്തിലൂടെ നടന്ന ഈ ബലി പിറ്റേ ദിവസം കുരിശിൽ യാഥാർത്ഥ്യമാവുകയും ചെയ്യും. ഈ ബലി നിരന്തരമായി ഇവിടെ അനുസ്മരിക്കപ്പെടണം. അത് എല്ലാവർക്കും പങ്കുചേരാൻ സാധിക്കണം. ലോകത്തിൻ്റെ അവസാനം വരെ എല്ലായിടത്തും ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ യേശുവിൻ്റെ ബലിയിലുള്ള പങ്കുചേരൽ യാഥാർത്ഥ്യമായി തീരണം. അതോടൊപ്പം യേശു പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളിത് ചെയ്യുവൻ, അപ്പം മുറിച്ച് പങ്കുവെച്ചാൽ മാത്രം പോരാ, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരം, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം, ഈ ശരീരം വിഭജിക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നത് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിൻ്റെ, ദാനം ചെയ്യുന്നതിൻ്റെ പ്രതീകമാണ്. അപ്പോഴേ ക്രൈസ്തവ സ്നേഹം, വിശുദ്ധ കുർബാനയുടെ ആചരണം ഇപ്രകാരം ഒരു ആത്മബലിയിലേക്ക് നയിക്കുന്നതായിരിക്കണം. അതിലേക്ക് നയിക്കാത്ത, സഹോദരന് വേണ്ടി സ്വയം ത്യജിക്കാൻ സന്നദ്ധമാകാത്ത ഒരു ബലിയർപ്പണം യേശുവിൻ്റെ ബലിയിലുള്ള പങ്കുചേരലാവുകയില്ല. അപ്പോൾ യേശു നൽകുന്ന ഈ പുതിയ കൽപ്പന ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കാണേണ്ടത്. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഈ അന്ത്യത്താഴുമായി ബന്ധപ്പെടുത്തി ദീർഘമായ വിടവാങ്ങൽ പ്രസംഗവും പുതിയ കൽപ്പനയും യേശുവിൻ്റെ പുരോഹിത പ്രാർത്ഥനയും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ സുദീർഘമായി ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോഴേ പുതിയ പ്രമാണം നൽകുന്നു. ആ പ്രമാണം സ്നേഹത്തിൻ്റെ പ്രമാണമാണ്. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അത് ശത്രുക്കളെ സ്നേഹിക്കുന്നതാണ്. ഒന്നും മാറ്റിവെക്കാതെ, ഒന്നും സ്വന്തമായി പ്രതീക്ഷിക്കാതെ, പൂർണ്ണമായി ദാനം ചെയ്യുന്ന ആ ഒരു വലിയ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് വിശുദ്ധ കുർബാന. ഇനി ഇത് തുടർന്ന് ആചരിക്കാൻ വേണ്ടി ശിഷ്യന്മാർക്ക് നൽകുന്ന കൽപ്പനയാണ്, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ചെയ്യുവിൻ. പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനവും ഇവിടെ തന്നെയാണ് സംഭവിക്കുക. യേശുവിൻ്റെ ബലിയർപ്പണം എല്ലാവർക്കും എന്നും പങ്കുചേരാൻ സാധിക്കുന്ന രീതിയിൽ പുനരാവിഷ്കരിക്കപ്പെടുന്നതിന് വേണ്ടി ആണ് യേശു ശിഷ്യന്മാരെ പുരോഹിതരായി സ്ഥാപിക്കുന്നത്. അപ്പോൾ അന്ത്യത്താഴത്തിൽ സംഭവിക്കുന്ന ഈ പുതിയ ഉടമ്പടി, പാപമോചനത്തിന് വേണ്ടി യേശു നൽകുന്ന ശരീരം, അത് നമുക്ക് എന്നും ആഹാരമായി നൽകുന്ന ആ സംഭവം, വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം, ഇതെല്ലാമാണ് വിശുദ്ധ കുർബാനയിൽ നിൽക്കുന്നത്. മൂന്നാമത്തെ സംഭവം ഗെത്സമനിയിലെ പ്രാർത്ഥനയാണ്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന് ശേഷം അവർ ഗാനമാലപിച്ചുകൊണ്ട് പോയി എന്ന് പറയുക. യേശു മരണത്തിലേക്കാണ് പോകുന്നത്. ഒറ്റുകൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, ഒറ്റുകാരനെക്കുറിച്ച് യേശു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇനി ഗെത്സമനിയിലേക്കുള്ള യാത്രയായി. ഏകദേശം 1 കിലോമീറ്ററിലധികം ദൂരമുണ്ട് അന്ത്യത്താഴത്തിൻ്റെ സ്ഥലത്തു നിന്ന് ഗെത്സമനിയിലേക്ക്. ഒലിവ് മലയുടെ താഴ്വരയിലുള്ള ഒലിവ് തോട്ടത്തിലാണ് യേശു പ്രാർത്ഥിക്കാൻ പോയിരുന്നത്. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ വളരെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് ഗെത്സമനിയിലെ പ്രാർത്ഥന. എല്ലാ സുവിശേഷന്മാരും, യോഹന്നാൻ എഴുതിയ മറ്റ് സുവിശേഷന്മാരൊക്കെ ഈ പ്രാർത്ഥനയും അവിടെ എൻ്റെ യേശുവിൻ്റെ ആത്മീയ സംഘർഷവും സംഘട്ടനവും ഒക്കെ പ്രത്യേകം എടുത്തു പറയും. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. ലൂക്കാ എഴുതിയ സുവിശേഷം 22:39 വാക്യങ്ങൾ. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്നൊരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നെ നകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അത്രമാത്രം ആന്തരിക സംഘർഷം അനുഭവിക്കുന്നതായിരുന്നു യേശുവിൻ്റെ പ്രാർത്ഥന. എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു എന്ന് മത്തായി മർക്കോസും രേഖപ്പെടുത്തുന്നുണ്ട്. ആ മരണതുല്യമായ തീവ്രമായ വേദന അനുഭവിക്കുന്നു. യേശുവിൻ്റെ ജീവിതം ഒരു വലിയ പ്രലോഭനത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് ഇവിടെ തോന്നും. എന്താണ് ഇത്രമാത്രം വേദനയുടെ കാരണം? സംഭവിക്കാൻ പോകുന്ന കുരിശുമരണത്തിൻ്റെ പീഡനത്തിൻ്റെ വേദനയാണോ? ശാരീരികമായൊരു വേദനയെക്കുറിച്ചല്ല യേശു പറയുക. തീർച്ചയായിട്ടും അതുണ്ടാവും, പക്ഷെ അതിനേക്കാളും വലിയ എന്തോ ഒന്നിവിടെയുണ്ട്. യേശു ഗെത്സമനിയിൽ എടുക്കുന്ന ഒരു തീരുമാനം, ആ പ്രാർത്ഥന മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും പാപം ചുമലിലേറ്റുന്ന ഒരു തീരുമാനമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ പാപിയായി നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്കാണ് വരിക. സകല മനുഷ്യരുടെയും പാപത്തിന് ഉത്തരവാദി താനാണെന്നുള്ള അവബോധത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് യേശു വരികയായി. പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം തന്നിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും, ദൈവത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്നത് യേശുവിനെ സംബന്ധിച്ച് അചിന്തിയമാണ്. അപ്പോൾ പാപത്തിൻ്റെ ഗൗരവം എത്രയെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഗെത്സമനിയിലെ പ്രാർത്ഥന. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഗെത്സമനിയിലെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നില്ല, പക്ഷേ അതിന് സമാനമായി മറ്റൊന്ന് പറയുന്നുണ്ട്. 12:27-28 വാക്യങ്ങൾ യോഹന്നാൻ: ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനുവേണ്ടിയാണല്ലോ ഞാൻ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ. പിതാവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നത് മനുഷ്യവർഗത്തെ മുഴുവനും പിതാവുമായി രമ്യതയിലേക്ക് എത്തിച്ചുകൊണ്ടാണ്, പാപത്തിന് പരിഹാരം അനുഷ്ഠിച്ചുകൊണ്ടാണ്. ഈ പാപം മുഴുവനും ഏറ്റെടുക്കുന്നതിൻ്റെ ആ തീവ്രമായ ദുഃഖവും വേദനയും ആയിരിക്കും യേശു ഇവിടെ ഗെത്സമനിയിൽ അനുഭവിക്കുക. ഇവിടെ തീവ്രമായ വേദനയുടെ മധ്യത്തിൽ യേശു തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു. ഒരേ കാര്യം മാത്രം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു. ഇവിടെ മനസ്സിൻ്റെ ഉള്ളിൽ, യേശുവിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ആന്തരിക സംഘർഷം, ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന മനുഷ്യഹിതം, ഇതാണ് പ്രലോഭനത്തിൻ്റെയും കാതൽ. പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, പിതാവിൻ്റെ ഹിതത്തിൽ നിന്ന് അകന്നു പോകാനുള്ള പ്രലോഭനമാണ്. അതേസമയം യേശു വീണ്ടും പറയും: എന്നാലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറണം. പ്രലോഭനത്തെ മരുഭൂമിയിൽ വെച്ച് വിജയിച്ചവൻ ഇവിടെയും അതിജീവിക്കുകയാണ്. തൻ്റെ ഹിതത്തെ പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുത്തുന്നു. ആ പിതാവിൻ്റെ ഹിതം യേശു മരണത്തിലൂടെ കടന്നു പോകണമെന്നുള്ളതാണ്. അതിന് അവൻ ഒരുക്കമായി: എൻ്റെ ഹിതമല്ല, നിൻ്റെ ഹിതം നിറവേറട്ടെ. പ്രാർത്ഥനയുടെ ഏറ്റവും ഉദാത്തമായ മാതൃക. പറയാനുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. അവസാനം തന്നെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചു. എൻ്റെ പിതാവ് എനിക്ക് തരുന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതില്ലേ എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ ചോദിക്കും. യേശു ആ പാനപാത്രം സ്വീകരിക്കാൻ സന്നദ്ധനായി, അതിനുള്ള ശക്തി പിതാവ് നൽകുകയും ചെയ്തു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാവാനായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ പുത്രൻ്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കുകയും രമ്യതപ്പെടുത്തുകയും പാപമോചിച്ച് നിത്യജീവൻ നൽകുകയും ചെയ്ത ആ വലിയ കൃപയ്ക്ക് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ ശിക്ഷകൾ അനുഭവിച്ച് ഞങ്ങൾക്ക് ദൈവിക ജീവനിൽ പങ്കുചേരുന്ന ആ വലിയ കൃപയെ, കരുണയെ, സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.